إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودرين عليه الله سبحانه وتعالى أولا دين ايضر عمل അത് നിയമമാക്കുമ്പോൾ ആകാശത്തു നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം വഴി വഹി ഇറക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നാൽ നിങ്ങൾക്കറിയുമോ, നമ്മുടെ അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരം അത് അല്ലാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിട്ടുള്ളത് ഏഴാകാശത്തിന്റെ മുകളിൽ നിന്നാണ്, അഥവാ മിഅ്റാജിന്റെ രാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനോടൊപ്പം ഏഴാം ആകാശത്തേക്ക് എത്തുകയും ശേഷം ഒരടിമക്കെത്താൻ സാധിക്കുന്നതിൽ ഏറ്റവും മുകളിലെത്തുകയും അള്ളാഹുമായി ഏറ്റവും അടുത്തെത്തുകയും ചെയ്തതിനു ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കി കൊടുത്തിട്ടുള്ളത്. സഹോദരങ്ങൾ, ഇത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, നമസ്കാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഇത് തന്നെ മതിയായതാണ്. മറ്റേത് അമൽ പോലെയല്ല നമസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങേയറ്റം ശ്രേഷ്ഠതയും അങ്ങേയറ്റം അതിനുള്ള ഒരു സ്ഥാനവും കൊടുത്തതാണ് ഇവിടെ മനസ്സിലാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏഴ് ആകാശത്തേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്നാണ് ഇത് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഒരു മുസ്ലിം ചെയ്യുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അമലാണ് നമസ്കാരം എന്നുള്ളത്. അവൻ റമദാൻ മാസത്തെ നോമ്പിനേക്കാളും ലക്ഷങ്ങൾ മുടക്കി അവൻ ചെയ്യുന്ന ഹജ്ജിനേക്കാളും വർഷത്തിൽ അവൻ കൊടുക്കേണ്ട സക്കാത്തിനേക്കാളുമെല്ലാം പ്രാധാന്യമർഹിക്കുന്നതാണ് അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിന്റെ മുന്നിൽ നമുക്ക് നിൽക്കാനും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കാനും നമ്മുടെ പരാതികൾ പറയാനുമുള്ള വലിയ അവസരമാണ് നമ്മുടെ നമസ്കാരം. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമായ ഒരു അടിമയെ നാളെ ആദ്യമായി ചോദ്യം ചെയ്യുക അവന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിലാണ്. ആരെങ്കിലും അവന്റെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ വിജയിച്ചാൽ, ആ ചോദ്യങ്ങൾ അവൻ എളുപ്പമായാൽ ബാക്കിയുള്ള മറ്റു ചോദ്യങ്ങളും അവൻ എളുപ്പമാകും. ആരെങ്കിലും ആ ചോദ്യങ്ങളിൽ അവന് പ്രയാസമുണ്ടായാൽ, അതിൽ കൃത്യമായുള്ള ഉത്തരം അവന് ബോധിപ്പിക്കാൻ സാധിക്കാതിരുന്നാൽ ശേഷമുള്ള എല്ലാ അമലുകളിലും അത് അവനെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ പ്രാധാന്യം, അതെപ്രകാരം കൃത്യമായി നിസ്കരിക്കണം എന്നുള്ള കാര്യം, അത് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമസ്കാരത്തിന്റെ ഓരോ നിബന്ധനകളും അതിലുള്ള അർക്കാനുകളും അതിന്റെ ഓരോ പ്രവർത്തനം നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളുമെല്ലാം പഠിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അവർ ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ്. മുസ്ലിമിന്റെയും കാഫിറിന്റെയും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം അത് നമസ്കാരമാണ്. ഒരാൾ നമസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ അവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. എത്ര എത്ര ആളുകളാണ് കേവലം OBC ആനുകൂല്യം കിട്ടാൻ വേണ്ടി മാത്രം മുസ്ലിമായി നടക്കുന്നു. അവർ യാതൊരു നിസ്കാരത്തിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. അവർ നിസ്കാരം തന്നെ ഉപേക്ഷിക്കുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നന്നാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആനിലുടനീളം അള്ളാഹു പറഞ്ഞിരിക്കുന്നത് കേവലം നിസ്കരിക്കൂ എന്നുള്ള ഒരു കൽപ്പനയല്ല, മറിച്ച് മുത്തഖീങ്ങളുടെ വിശേഷണം പറയുന്ന സ്ഥലത്ത് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് യുഖീമൂന സ്സലാ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണെന്നാണ്, നമസ്കരിക്കുന്നവരാണ് എന്നല്ല. അതുപോലെ മുസ്ലിമീങ്ങളോട് കൽപ്പിക്കുന്ന സമയത്തും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് സൊല്ലു എന്ന് മാത്രമല്ല, നമസ്കരിക്കൂ എന്ന് മാത്രമല്ല, മറിച്ച് അഖീമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണമെന്നാണ്. ഇഖാമത്തുസ്സലാ എന്താണ്? ഇഖാമത്തുസ്സലാ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഖാമത്തുസ്സലാ അഥവാ നമസ്കാരം നിലനിർത്തുക എന്ന് നാം പരിഭാഷപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, സഹോദരങ്ങളെ, മുഫസ്സിറുകളായ ആളുകൾ, വ്യാഖ്യാതാക്കൾ, ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ, അവർ പറഞ്ഞിട്ടുള്ളത് നമസ്കാരത്തിന്റെ ഉള്ളും പുറവുമെല്ലാം കൃത്യമായ രീതിയിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കലാണ്. അതിനുവേണ്ടിയുള്ള നിബന്ധനകൾ, നമസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള നിബന്ധനകൾ, അത് നീ പഠിച്ചിരിക്കണം. നമസ്കാരത്തിൽ നീ നിർബന്ധമായി ചെയ്യേണ്ട റുക്കുനുകളും അതിന്റെ നെടും തൂണുകളായ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള വാജിബുകളുമെല്ലാം നീ മനസ്സിലാക്കി ഖുശുവോടുകൂടി അള്ളാഹുവിനെ കുറിച്ച് നന്നായി ആലോചിച്ച് നമസ്കരിക്കുന്ന നമസ്കാരത്തിനാണ്, അങ്ങനെയുള്ള നമസ്കരിക്കുന്ന ആളുകൾക്കാണ് മുഖീമൂനസ്സലാ, നമസ്കാരം നിലനിർത്തുന്നവർ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹു നൽകിയ വലിയ വാഗ്ദാനം ഇന്ന സ്സലാത തൻഹ അനിൽ ഫഹ്ഷായി വൽ മുൻകർ. തീർച്ചയായും നമസ്കാരം അതെല്ലാ മ്ലേച്ഛതയിൽ നിന്നും എല്ലാ മോശത്തരത്തിൽ നിന്നും മനുഷ്യനെ തടയും എന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുള്ളത് ഈ രീതിയിൽ നിസ്കരിക്കുന്ന ആളുകൾക്കാണ്. കേവലം അതിന്റെ ബാഹ്യമായ രൂപം കൊണ്ടുവന്നതുകൊണ്ട് അവൻ നമസ്കാരം നിലനിർത്തി എന്ന് പറയാൻ സാധിക്കുകയില്ല, മറിച്ച് അവൻ കൃത്യമായി അതിന്റെ നിബന്ധനകൾ പഠിച്ചിരിക്കണം. അവന്റെ നമസ്കാരം നഷ്ടപ്പെടുന്ന ഏതൊക്കെ അവസ്ഥകളുണ്ട്, അവന്റെ നമസ്കാരം ബാത്തിലായി പോകുന്ന അവസ്ഥകൾ, അതൊക്കെ അവൻ കൃത്യമായി പഠിച്ചിരിക്കൽ അവനുമേൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നിവിടെ ഇൻഷാ അള്ളാ നമസ്കാരം അത് സ്വീകരിക്കപ്പെടാനുള്ള നിർബന്ധമായിട്ടുള്ള ഷുറൂത്തുകൾ അഥവാ നിബന്ധനകൾ എന്ന് നാം പറയുന്ന നമസ്കാരത്തിലെ ഷുറൂത്തുകളാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിനല്ല. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഏതൊരു അമലും, നമസ്കാരമാകട്ടെ അതല്ലാത്ത ഏതൊരു അമലും സ്വീകരിക്കാൻ പ്രധാനമായി മൂന്ന് കാര്യങ്ങളുണ്ടായിരിക്കണം, മൂന്ന് ഷർത്തുകൾ. ഇതെല്ലാ അമലുകൾക്കും ഒരുപോലെയുള്ളതാണ്, എല്ലാ അമലുകൾക്കും ഈ മൂന്ന് ഷർത്തുകൾ നിർബന്ധമായി ഉള്ളതാണ്. ഒന്നാമത്തേത് മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ്. ഒരു മുസ്ലിമിന്റെ അമലുകൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ഖിയാമത്ത് നാളിൽ പരിഗണിക്കുന്നത്. കാഫിറുകളായ ആളുകൾ എത്ര തന്നെ നല്ല അമലുകൾ തന്നെ ചെയ്താലും അവർക്കത് ആഖിറത്തിൽ യാതൊരു ഉപകാരവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഏതൊരു അമലും അള്ളാഹു സ്വീകരിക്കുന്നത് ബുദ്ധിയുള്ള ആളുകളിൽ നിന്നാണ്, ആക്കിലായ ബുദ്ധിയുള്ള ആളുകളിലാണ്, ബുദ്ധി സ്ഥിരതയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് നമസ്കാരവും അതുപോലെയുള്ള എല്ലാ അമലുകളും സ്വീകരിക്കുന്നത്. അതുപോലെ അവന് കാര്യങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കാനുള്ള പ്രായം എത്തിയിരിക്കണം. ചെറിയ സിഗാറുകളിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നിബന്ധനകൾ, അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല, അതെല്ലാ അമലുകളിലും അത് നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. മുസ്ലിമായിരിക്കുക, അതുപോലെ തന്നെ ബുദ്ധിയുണ്ടായിരിക്കുക, ബുദ്ധി സ്ഥിരതയോടുകൂടി ചെയ്യുക എന്നുള്ളത് എല്ലാ അമലുകളും ചെയ്യാൻ നിർബന്ധമായിട്ടുള്ളതാണ്. ഭ്രാന്തന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളെ ചോദ്യമില്ല, അവരുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് ഖൈറോ ഷർറോ ഒന്നും അവർക്ക് പേടിക്കേണ്ടതില്ല, അവരുടെ കാര്യത്തിൽ പേന ഉയർത്തപ്പെട്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബുദ്ധി മറിഞ്ഞു പോയ ഏതെങ്കിലും കാരണങ്ങളാൽ ബുദ്ധി മറിഞ്ഞു പോയ ഒരാൾ അമൽ ചെയ്യുകയാണെങ്കിലും അവന്റെ അമൽ സ്വീകരിക്കുകയില്ല. ഏതെങ്കിലും വസ്തുക്കൾ അവന്റെ അകത്തേക്ക് പോയി അവന്റെ ബുദ്ധി മറിഞ്ഞു പോയാൽ, അങ്ങനെ അവൻ നമസ്കരിച്ചാൽ ആ നമസ്കാരം അത് സ്വീകാര്യമാവുകയില്ല, മറിച്ച് അവൻ വീണ്ടും മടക്കി നമസ്കരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പ്രായമെത്തുക, പ്രത്യേകിച്ചും നമസ്കാരത്തിന് 7 വയസ്സാകുമ്പോഴാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവന് തമീസ് ഉണ്ടായി, അവൻ കാര്യങ്ങൾ ഗ്രഹിച്ചു മനസ്സിലാക്കാൻ സമയമായി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴാണല്ലോ നമുക്കറിയാവുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അവരോട് നമസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കാൻ. നമസ്കാരത്തിന് വേണ്ടി അവർക്ക് പഠിച്ചു തുടങ്ങേണ്ട പ്രായം അത് 7 വയസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നിബന്ധനകൾ അതെല്ലാ അമലുകൾക്കും നിർബന്ധമായുള്ള മൂന്ന് ഷർത്തുകളാണ്. പിന്നീട് ഇതല്ലാത്ത, ഇത് പാലിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട നമസ്കാരത്തിന് മാത്രമായുള്ള മറ്റ് നിബന്ധനകളുണ്ട്, മറ്റ് ഷർത്തുകളുണ്ട്. അതോരോന്നും നാം പഠിച്ചു മനസ്സിലാക്കണം. സഹോദരങ്ങൾ, അത്തരം ഷർത്തിൽപ്പെട്ട ഒരു ഷർത്താണ് ഒന്നാമത്തെ നമുക്ക് പറയാനുള്ളത്, ഇസ്തിഖ്ബാലുൽ ഖിബല. ഖിബലയെ അഭിമുഖീകരിച്ചുകൊണ്ട് വേണം അവൻ നമസ്കരിക്കുക. നമസ്കരിക്കൽ അവൻ ഖിബല അഭിമുഖീകരിച്ചു വേണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം വഹൈതുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്റഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നീ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിഞ്ഞുകൊണ്ട് നീ എന്ത് ചെയ്യുക? നീ നമസ്കരിക്കുക. വഹൈതുമാ കുന്തും ഫവല്ലു വുജൂഹക്കും ശത്ര. നീ ലോകത്തിന്റെ ഏത് ഭാഗത്തായാലും ഈ മസ്ജിദുൽ ഹറാമിലേക്ക്, കഅബയിലേക്ക് നീ മുഖം തിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്കാണ് നീ നമസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ഖുംത ഇല സ്വലാഹ്, നീ നമസ്കാരത്തിൽ ഒരുങ്ങിയാൽ, ഫഅസ്ബിഗൽ വുളൂ, നീ പൂർണ്ണമായി വുളൂ എടുക്കുക. ശേഷം പറഞ്ഞു, സുമ്മ ഇസ്തഖ്ബിലിൽ ഖിബ്ല, പിന്നീട് നീ ഖിബ്ലക്ക് അഭിമുഖീകരിച്ച് നിൽക്കുക. ഫഖബ്ബിർ, എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നിസ്കരിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ പൂർണ്ണ രൂപം, നമസ്കാരം മോശമാക്കിയ ഒരുവന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഹദീസിൽ നിന്നാണിത്. സഹോദരങ്ങൾ, അപ്പോൾ ഖിബ്ലയെ അഭിമുഖീകരിച്ച് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരാൾ പടിഞ്ഞാറോട്ട് അതല്ലാതെ കിഴക്കോട്ടേക്ക് നിസ്കരിച്ചാൽ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പടിഞ്ഞാറോട്ടാണ് ഖിബ്ലയുള്ളത്, ഒരാൾ കിഴക്കോട്ടേക്ക് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വീകരിക്കുന്നതല്ല. കാരണം അത് നിസ്കാരത്തിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ്, ഷർത്തിൽപ്പെട്ടതാണ്. ഇനി നാം പറയാൻ പോകുന്ന ഓരോ ഷർത്തുകളും അതവൻ പാലിച്ചില്ല എങ്കിൽ അവന്റെ അമൽ, ആ നമസ്കാരം അത് സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് നാം അത് മനസ്സിലാക്കണം. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖിബ്ലക്ക് നേരെ അഭിമുഖീകരിച്ച് നിൽക്കുക അഥവാ കഅബയിലേക്ക് നിൽക്കുക എന്നുള്ളത്, കഅബയുടെ നേർക്ക് നേരെ നിൽക്കുക എന്നുള്ളത് കഅബയെ കാണുന്ന അതിനടുത്തുള്ള ആളുകൾക്ക് മാത്രം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഅബ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്തേക്ക്, ആ ദിശയിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചാൽ അത് അവന് മതിയാകുന്നതാണ്. അഥവാ നാം അല്പം അങ്ങോട്ടോ അല്ലെങ്കിൽ അല്പം ഇങ്ങോട്ടോ ചെറിയൊരു രീതിയിൽ, ചെറിയൊരു വ്യത്യാസത്തിൽ നമസ്കരിച്ചു എന്നുള്ളത് കൊണ്ട് അവന്റെ നമസ്കാരം ബാത്തിലായി പോകുകയില്ല. അതിനാൽ തന്നെ അത്തരം വിഷയങ്ങളിൽ നാം കണിശത അല്ലെങ്കിൽ കടുംപിടുത്തം കാണിക്കേണ്ട വലിയ ആവശ്യമില്ല. ചെറിയൊരു രീതിയിൽ അവന്റെ സമയം നിസ്കാരത്തിൽ, ചെറിയൊരു രീതിയിൽ അവൻ തിരിഞ്ഞു പോയാൽ അത് അവന്റെ നിസ്കാരം ബാത്തിലായി പോകുകയില്ല. അല്ലെങ്കിൽ നാം നമസ്കരിച്ച നിസ്കാരത്തിൽ മുന്നേ ഉണ്ടായിരുന്ന മസ്ജിദിൽ ചെറിയൊരു രീതിയിൽ ചെറിയൊരു ചെരിവുണ്ടായിരുന്നു എന്നുള്ളത് ഒരിക്കലും തന്നെ അവന്റെ നമസ്കാരം ബാത്തിലാക്കി കളയുന്നതല്ല. ഉമർ റളിയല്ലാഹു അൻഹു നിന്നും സ്ഥിരപ്പെട്ട് വന്നിരിക്കുന്നു, ഉമർ റളിയല്ലാഹു അൻഹു തന്റെ രണ്ട് കൈകളും ഇങ്ങനെ നീർത്തുകയും വലത് കൈയും ഇടത് കൈയും നീർത്തുകയും അദ്ദേഹം ശേഷം പറയുകയും ചെയ്തു, ഇതിന്റെ ഇടയിൽ നിനക്ക് എവിടെ വേണമെങ്കിലും നമസ്കരിക്കാവുന്നതാണ്, അഥവാ ഈ ദിശയിൽ, ഈ പടിഞ്ഞാറിന്റെ ദിശയിൽ അല്പം അങ്ങോട്ടോ അല്പം ഇങ്ങോട്ടോ തെറ്റിപ്പോയി എന്നുള്ളത് അവന്റെ നമസ്കാരം ബാത്തിലാക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സഹോദരങ്ങളെ, യാത്രക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആളുകളോട് കൃത്യമായി ചോദിക്കണം. ഇനി അവന് സാധിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹു പറഞ്ഞതുപോലെ ഫത്തഖുല്ലാഹ മസ്തതഅതും, അവൻ സാധിക്കുന്ന രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അവൻ ആരെയും കണ്ടില്ല, ഖിബ്ല മനസ്സിലാക്കാൻ സാധിച്ചില്ല എങ്കിൽ, അവന് ശേഷം നിസ്കരിച്ചതിനു ശേഷം പിന്നീട് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും അവന് മടക്കി നിസ്കരിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നാട്ടിലുള്ള ആളുകൾ, യാത്രയിലല്ലാത്ത ആളുകൾ, അവൻ മറ്റൊരു സ്ഥലത്ത് പോയി എന്ന് മാത്രം, ശേഷം അവൻ അവിടെ ഖിബ്ല മനസ്സിലായില്ല, ഖിബ്ല തെറ്റിയാണ് അവൻ നിസ്കരിച്ചു എന്നുണ്ടെങ്കിൽ, അവന് ഖിബ്ല മനസ്സിലായാൽ ആ നിസ്കാരം അവൻ മാറ്റി നിസ്കരിക്കേണ്ടതാണ്, അവന്റെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. ഇതാണ് ഖിബ്ലയുടെ വിഷയം നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതാണ് പ്രധാനപ്പെട്ട നിസ്കാരത്തിന് മാത്രമായുള്ള ഒന്നാമത്തെ ഷർത്ത്, ഒന്നാമത്തെ നിബന്ധന, ഖിബ്ലയെ തിരിഞ്ഞ്, ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുക എന്നുള്ളതാണ്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. സഹോദരങ്ങൾ, അതുപോലെ നമസ്കാരത്തിലുള്ള മറ്റൊരു നിബന്ധന എന്നുള്ളത് ദുഹൂലുൽ വഖ്ത്, നമസ്കാരത്തിന്റെ സമയം ആഗതമാകുക എന്നുള്ളതാണ്. ഓരോ നമസ്കാരത്തിനും അതിന് കൃത്യമായ സമയം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് പഠിപ്പിക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയും ഓരോ നമസ്കാരത്തിന്റെയും ആദ്യത്തെ വക്തും അവസാനത്തെ വക്തും ഇമാമിൽ നിന്ന് നമസ്കരിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഫജറിന്റെ ആദ്യത്തെ വക്തും അതിന്റെ അവസാനത്തെ വക്തും അവിടുന്ന് പഠിപ്പിച്ചു. ദുഹറിന്റെ ആദ്യത്തതും അവസാനത്തതുമായ വക്ത് പഠിപ്പിച്ചു. അങ്ങനെയുള്ള എല്ലാ നമസ്കാരത്തിന്റെയും രണ്ട് വക്തുകളും പഠിപ്പിച്ചു കൊടുത്തു. ഈ വക്തിന്റെ ഉള്ളിൽ മാത്രമാണ് ഓരോ നമസ്കാരവും സ്വീകരിക്കപ്പെടുക. അതിനു മുന്നേ നിസ്കരിക്കുക എന്നുള്ളത് സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. സുബഹിന്റെ സമയത്തിന് മുന്നിൽ ഒരാൾക്ക് സുബഹ് നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. സൂര്യൻ മധ്യത്തിൽ നിന്നും പടിഞ്ഞാറെ കൽപ്പം തെറ്റി ദുഹറിന്റെ സമയമാകുന്നതിന് മുമ്പ് അവൻ നമസ്കരിക്കുകയാണെങ്കിൽ അവന് ദുഹർ നമസ്കാരം അവന് സ്വീകരിക്കപ്പെടുന്നതല്ല. അതുപോലെ മഗ്രിബ് അഥവാ സൂര്യാസ്തമയം സംഭവിക്കുന്നതിന് മുമ്പ് അവൻ മഗ്രിബ് നിസ്കരിക്കുകയാണെങ്കിൽ അതും സ്വീകരിക്കപ്പെടുന്നതല്ല. അതുകൊണ്ട് നമസ്കാരം അത് കൃത്യമായ സമയം നിർണയിക്കപ്പെട്ട ഒരു ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം എന്നുള്ളത് മുഅ്മിനീങ്ങൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാണ്. അതിന്റെ സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അവൻ തോന്നുന്ന സമയത്ത് നമസ്കരിക്കാൻ അത് അനുവാദമില്ല. യാത്രയിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ അവൻ തോന്നുന്ന സമയത്ത് നമസ്കരിക്കാൻ പാടില്ല. എന്നാൽ യാത്രക്കാരായ ആളുകൾക്ക് അല്ലാഹു ജംഅ് ചെയ്യാനുള്ള, യാത്രയോ അതുപോലെയുള്ള പ്രയാസങ്ങളോ ഉള്ള ആളുകൾക്ക് ജംഅ് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ ആ അവസരത്തിൽ പോലും അസർ ലുഹറിനോടൊപ്പം ജംഅ് ചെയ്ത് നമസ്കരിക്കണമെങ്കിൽ ലുഹറിന്റെ സമയമാകേണ്ടതുണ്ട്. ലുഹറിന് മുന്നേ യാത്ര പുറപ്പെടുന്ന ഒരാൾക്ക് ആൾക്ക് ആ ലുഹറിന്റെ സമയത്തിന് മുന്നേ ലുഹറും അസറും നിസ്കരിക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ ഇശ മഗ്രിബിനോട് ജംഅ് ചെയ്യുന്ന ആളുകൾക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ മഗ്രിബും ഇശയും നിസ്കരിക്കാൻ പാടില്ല. മറിച്ച് മഗ്രിബിന്റെ സമയം ആഗതമായാൽ മാത്രമാണ് മഗ്രിബും അതോടൊപ്പം ഇശയെ മുൻതിച്ചുകൊണ്ട് ജംഅ് ചെയ്യാൻ അവൻ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ അവൻ ചെയ്യാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ നമസ്കാരവും അതിന്റെ സമയമായാൽ മാത്രമാണ് അവൻ നമസ്കരിക്കാൻ അനുവാദമുള്ളൂ. പക്ഷെ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആളുകളും സമയമായാൽ പോലും നമസ്കരിക്കാത്ത ആളുകളുണ്ട്. വളരെയധികം പിന്തിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. സുബഹിക്കെണീക്കാതെ ഉറങ്ങിക്കൊണ്ട് ശേഷം സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം സ്ഥിരമായി നമസ്കരിക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ വളരെ കടുത്ത ഭാഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദീനിൽ നിന്നും തന്നെ പുറത്തു പോകുന്ന കാര്യമാണ്. ഒരാൾ ഉറപ്പിച്ച് അവൻ നിയത്താക്കുകയാണ് ഞാൻ സൂര്യൻ അസ്തമിച്ച് ഉദിച്ചതിന് ശേഷം മാത്രമേ നിസ്കരിക്കുകയുള്ളൂ, അവന് പറ്റിപ്പോയതല്ല, അബദ്ധം സംഭവിച്ചതല്ല, അവനെ ആഗ്രഹമുണ്ടായിട്ട് സാധിക്കാത്തതല്ല, മറിച്ച് അവൻ അങ്ങനെ ശീലമാക്കിയ ആളുകളാണെങ്കിൽ അവന്റെ അമൽ സ്വീകരിക്കപ്പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ ഈ കൽപ്പനക്കെതിരായി ആരെങ്കിലും പുതുതായി ഒരു ശരിയെ കൊണ്ടുവന്നാൽ അത് തള്ളപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയിലുള്ളത് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ ഫജ്ർ സമയം തീരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അവൻ നമസ്കരിക്കേണ്ടതുണ്ട്. ആരെങ്കിലും അങ്ങനെ മനഃപൂർവ്വം പിന്തിപ്പിക്കുകയാണെങ്കിൽ അവൻ കാഫിറായി പോകുമെന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അത്തരക്കാരായ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്സലാത വത്തബഉ ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യ. ഇതാ അവർക്കു ശേഷം ഒരു പിൻതലമുറ വന്നിട്ടുണ്ട്. ഈ നല്ല നിസ്കരിക്കുന്ന ആളുകൾക്ക് ശേഷം ഒരു പിൻതലമുറ വന്നിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർ നമസ്കാരം പാഴാക്കി കളയുകയും അവരുടെ ഷഹവാത്തുകളെ, അവരുടെ ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്ത ആളുകളാണ്. അത്തരക്കാരായ ആളുകൾക്കുള്ള അവർക്കുള്ള പ്രതിഫലം എന്താണ്? അവർക്കുള്ള ശിക്ഷ എന്താണ്? അവർ പിന്നീട് ഗയ്യി അഥവാ നരകത്തിലുള്ള ഒരു വാദിയുടെ പേരാണ് ഗയ്യി എന്നുള്ളത്. അത് അവർ കണ്ടെത്തുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. അഥവാ അവർക്ക് കൊടുക്കാൻ പോകുന്നത് നരകമാണ്. എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? അവർ നമസ്കാരം പിന്തിപ്പിച്ച് നമസ്കരിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള സമയത്തിൽ നിന്നും പിന്തിപ്പിച്ചുകൊണ്ട് അവരുടെ ദേഹേച്ഛയ്ക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമസ്കാരം പാഴാക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള നരകമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരം അത് കൃത്യമായി നിർണയിക്കപ്പെട്ട ആ സമയത്ത് തന്നെ നമ്മൾ നമസ്കരിക്കേണ്ടതാണ്. സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരാൾ കൃത്യമായി അങ്ങേയറ്റം ഈ നിബന്ധനകളും ഈ റുക്നുകളുമെല്ലാം പാലിച്ച് വളരെ കൃത്യമായി നമസ്കരിച്ചാൽ ഒരു 10 മിനിറ്റാണ് അവന് ഒരു നമസ്കാരത്തിന് വേണ്ടി എടുക്കുക. ആ ഒരു 10 മിനിറ്റ് പോലും അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാതെ, അള്ളാഹുവിനേക്കാൾ എത്ര വലിയ ആളാണ് പിന്നീടുള്ളത് അവന് ചെലവഴിക്കാൻ, അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ അവന് പ്രാധാന്യം നൽകേണ്ട മറ്റാരാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങൾ, എത്ര വലിയ കഷ്ടമാണ്! അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള, വലിയ ആയാസമില്ലാത്ത, വളരെ ലളിതമായിട്ടുള്ള ഒരു ഇബാദത്ത് അള്ളാഹു അങ്ങേയറ്റം ശ്രേഷ്ഠത നൽകിയിട്ടുള്ള, അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു ഇബാദത്ത്. അത് അവന് സാധിക്കുന്നില്ല എങ്കിൽ അവന് ദീനിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം നിസ്സാരമായിരിക്കും. ഈ നിസ്കാരം അവന് നിസ്സാരമാണെങ്കിൽ ദീനിലുള്ള മറ്റു കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്താൻ അതവന് വളരെ എളുപ്പമുള്ളതായിരിക്കും. അതുകൊണ്ട് നമസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത്, പുരുഷന്മാരായ ആളുകൾ മസ്ജിദിൽ അവന് ബാങ്ക് കേൾക്കുന്ന സ്ഥലത്ത് വന്നുകൊണ്ട് ജമാഅത്തായും, സ്ത്രീകൾ അവരുടെ വീടുകളിൽ നിന്നും വേണമെങ്കിലും അവർക്ക് മസ്ജിദിൽ വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ്. എന്നാൽ വീട്ടിലാണ് ഉത്തമം, അവർക്ക് അങ്ങനെയും നമസ്കരിക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്രയെത്ര സ്ത്രീകളാണ് അവർ അവരുടെ ജോലികൾ മുഴുവൻ തീർത്തുകൊണ്ടാണ് അവർ ലുഹർ നമസ്കരിക്കുന്നത്. ലുഹർ നമസ്കരിക്കുന്ന ആളുകൾ ചിലപ്പോൾ അവരുടെ എല്ലാ ജോലികളും ചെയ്തുകൊണ്ട് അവസാനം അസറിന്റെ സമയമാകുമ്പോൾ അവർ നമസ്കരിക്കുന്നു. ശേഷം ആ നമസ്കാര കുപ്പായത്തിൽ അങ്ങനെ ഇരുന്നു കൊണ്ട് ലുഹർ നിസ്കരിച്ചു പിന്നീട് അസർ നിസ്കരിക്കുന്ന സ്വഭാവം അത് ശരിയുള്ളതല്ല. അത് അങ്ങേയറ്റം പിന്തിപ്പിക്കലാണ്. അങ്ങനെ പിന്തിപ്പിക്കാൻ പാടുള്ളതല്ല. മറിച്ച് അതിന്റെ ആദ്യത്തെ വക്തിൽ അവർക്ക് ഉതിർകില്ല എങ്കിൽ ആദ്യത്തെ വക്തിൽ തന്നെ അവർ നമസ്കരിക്കേണ്ടതാണ്. അതുപോലെ കളി വിനോദങ്ങൾക്ക് വേണ്ടി നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, ടെലിവിഷനുകൾ കണ്ടുകൊണ്ടും മറ്റു കളികൾ കണ്ടുകൊണ്ടും അങ്ങനെയുള്ള വിനോദ വർത്തമാനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നമസ്കാരം പിന്തിപ്പിക്കുന്ന ആളുകൾ, വലിയ അപകടം പിടിച്ച കാര്യമാണ് സഹോദരങ്ങളെ ഒരുവൻ നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് വലിയ തെറ്റാണ്. ആളുകൾ ധരിച്ചിരിക്കുന്നത് കേവലം ഹറാമുകൾ പ്രവർത്തിക്കൽ മാത്രമാണ് പാപമെന്നുള്ളത്. എന്നാൽ ഹറാമുകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ വാജിബുകൾ അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതും വൻ പാപങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ പല ആളുകളും ദുനിയാവിലെ വലിയ വലിയ നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് മക്കൾക്ക് നമസ്കരിക്കാൻ പോലും സൗകര്യമില്ലാത്ത സ്കൂളുകൾ പറഞ്ഞയക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. അവരുടെ ദുഹർ നമസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇനി അതല്ല നമസ്കാരത്തിനുള്ള വസ്ത്രം പോലും കൃത്യമായി ഔറത്ത് മറക്കുന്ന സ്ത്രീകൾക്കുള്ള വസ്ത്രം പോലും ധരിക്കാൻ അനുവാദമില്ലാത്ത സ്കൂളുകളിൽ വിദ്യാലയങ്ങളിൽ പറഞ്ഞയക്കുന്ന ആളുകൾ അവർ അവരുടെ മക്കളോടുള്ള അവരുടെ നസീഹത്ത് കൂറ അവർ പുലർത്തിയിട്ടില്ല. അവർക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് അവരുടെ മക്കൾ. അതിന് അള്ളാഹുവിനോട് അവർക്ക് ശുക്ർ ചെയ്യാനാണ് ബാധ്യതയായിട്ടുള്ളത്. മറിച്ച് അവർ അള്ളാഹുവിനോട് ധിക്കാരമാണ് ചെയ്യുന്നത്. നാട്ടിൽ നമസ്കരിക്കാനൊക്കെയുള്ള വിദ്യാലയങ്ങൾ ഉണ്ടായിരിക്കെ ദുനിയാവിൽ വലിയ വലിയ നേട്ടം കിട്ടുന്ന വലിയ വലിയ വിദ്യാലയങ്ങളിൽ അയക്കണമെന്നുള്ള ആഗ്രഹത്താൽ മാത്രം അങ്ങനെയുള്ള സ്കൂളുകളിൽ പറഞ്ഞയച്ചുകൊണ്ട് അവർ നമസ്കരിക്കുന്ന ദുഹർ നമസ്കരിക്കുന്നത് അവർ അസറിന്റെ സമയത്താണ്. അത് നമസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം, ചില ആളുകൾ തീരെ നമസ്കാരമില്ലാത്ത ആളുകളുണ്ട്, അത്തരക്കാരെ കുറിച്ചല്ല. എന്നാൽ മറ്റു നമസ്കാരം നമസ്കരിക്കുന്ന ആളുകൾ അവർക്ക് ദുഹർ നമസ്കാരം അവർ വളരെ നിസ്സാരമായി കാണുന്നു സഹോദരങ്ങളെ. അത് നമ്മൾ ഗുരുതരമായ കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് നമസ്കരിക്കാൻ സൗകര്യമുള്ള സ്കൂളുകളിൽ, ഇസ്ലാമികമായിട്ടുള്ള സ്കൂളുകളിൽ, അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ നമ്മൾ പറഞ്ഞയക്കണം. അത് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമസ്കാരം. അതിന് അള്ളാഹു കൃത്യമായിട്ടുള്ള വക്ത് നിശ്ചയിച്ചിട്ടുണ്ട്. നമസ്കാരം പാഴാക്കുന്ന, നാളെ നരകത്തിലെത്തുന്ന ആളുകളിൽ നമ്മൾ പെടാൻ പാടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ഷർത്ത് ദുഹൂലുൽ വക്ത്, നമസ്കാരത്തിന്റെ സമയമാവുക എന്നുള്ളതാണ്. ആ സമയം നിർണയിക്കപ്പെട്ട സമയത്ത് തന്നെ നമ്മൾ ഓരോ നമസ്കാരവും അത് നമസ്കരിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിബന്ധന, ഒരു ഷർത്താണ് സത്റുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളത്. നമസ്കാര സമയത്ത് നമ്മുടെ ഔറത്തുകൾ മറച്ചുകൊണ്ടാവണം അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ നിൽക്കേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പുരുഷന്മാരുടെ ഔറത്ത് അവരുടെ മുട്ടുപൊക്കിളിനിടയിലാണ്. അവരുടെ മുട്ടുപൊക്കിളിനിടയിൽ പൂർണ്ണമായി മറക്കുക എന്നുള്ളത് ഒരു നിർബന്ധമാണ്. എന്നാൽ അതോടൊപ്പം അവർ അവരുടെ പിരടി കൂടി മറക്കേണ്ടതുണ്ട്. പുരുഷന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി തൗബിൽ വാഹിദ്, നിങ്ങളിൽ ഒരാളും ഒരൊറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കരുത്. ലൈസ അലാ ആത്തിഹി മിൻ ഹുശൈ, അതിൽ നിന്നും എന്തെങ്കിലും അവന്റെ പിരടിയിൽ മറച്ചിട്ടല്ലാതെ. അതുകൊണ്ട് അവൻ ഔറത്ത് മറക്കുന്നതോടൊപ്പം പിരടി കൂടി മറക്കുക എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കാരത്തിൽ അവന്റെ വസ്ത്രത്തിൽ പെട്ടിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ ബനി ആദം ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. അള്ളാഹു പറയുകയാണ്, ആദം സന്തതിയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഖുദു സീനതകും, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം, അലങ്കാര വസ്ത്രം സ്വീകരിക്കുക. ഇൻദ കുല്ലി മസ്ജിദ് അഥവാ ഇൻദ കുല്ലി സലാ, ഓരോ നമസ്കാര വേളയിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ നല്ല വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. കേവലം ഔറത്ത് മറക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് നല്ല വൃത്തിയുള്ള, നല്ല ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വേണം അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ. എത്ര എത്ര ആളുകളാണ് അവർ ദുനിയാവിന്റെ കാര്യത്തിൽ അവന് വേണ്ടി എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ അവന് നല്ല നല്ല ബഹുമാനപ്പെട്ട ആളുകൾക്ക് മുന്നിൽ പോകുമ്പോൾ അവൻ നല്ല വസ്ത്രം ധരിക്കുന്നു. എന്നാൽ റബ്ബുൽ ആലമീനായ മാലിക്കുൽ മുൽക്കായ അള്ളാഹുവിന്റെ മുന്നിൽ അവൻ നമസ്കരിക്കാൻ പോകുമ്പോൾ ചില ആളുകൾ അവർ ഉറങ്ങുമ്പോൾ ധരിച്ചിരുന്ന അവരുടെ നൈറ്റ് ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് നമസ്കരിക്കാൻ പോകുന്ന ആളുകൾ, അങ്ങേറ്റം മുഷിന്ന ജോലി ചെയ്ത് മുഷിന് നാറുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ, അവരെല്ലാം ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഖുദു സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ഓരോ നമസ്കാര വേളയിലും നിങ്ങൾ നല്ല ശുദ്ധിയോടുകൂടി, നല്ല അലങ്കാരമുള്ള വസ്ത്രം, നല്ല വസ്ത്രം നിനക്കുള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് വേണം നീ അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കുക എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്നും പിന്മാറി, അതിനെ പിൻപറ്റാതെ പാശ്ചാത്യന്മാരെ പിൻപറ്റിക്കൊണ്ടുള്ള യുവാക്കൾ, അവരതാ നമസ്കരിക്കുന്നു, അവരുടെ ഔറത്തുകൾ പലപ്പോഴും പുറത്തു കാണുകയാണ്, അവരുടെ അടിവസ്ത്രം പോലും പുറത്തു കാണുന്ന രീതിയിലുള്ള നമസ്കാരം സഹോദരങ്ങളെ, അവരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമാണ്. കാരണം അവർ ഔറത്ത് വെളിവാകുകയാണ്. ഔറത്ത് പൂർണ്ണമായി മറഞ്ഞിരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്, ഷർത്തിൽപ്പെട്ട കാര്യമാണ്. ഈ ഷർത്തിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ അവർക്ക് നമസ്കാരത്തിൽ അവരുടെ മുൻകൈയും മുഖവും മറക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ അന്യപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീകൾക്ക് മുഖം മറക്കേണ്ടതുണ്ട്. പക്ഷേ നമസ്കാരത്തിൽ അന്യപുരുഷന്മാർ അവരെ കാണുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, അഥവാ അവരുടെ വീട്ടിലും സാധാരണയുള്ള എല്ലാ അവർക്കുള്ള സാഹചര്യത്തിലും അവർക്ക് അവരുടെ മുഖവും മുൻകൈയും അവർ തുറന്നുകൊണ്ടാണ് അവർ നമസ്കരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നമ്മുടെ ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. സഹോദരങ്ങളെ, ദീനിലുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. ദീനിൽ വിജ്ഞാനം നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ മേലും നിർബന്ധമുള്ളതാണ്. അവൻ വലിയ വലിയ പണ്ഡിതനാവാനോ കാളിയാവാനോ അല്ല പറയുന്നത്, മറിച്ച് അവന് നിർബന്ധമായിട്ടുള്ള ഏതൊരു ഇബാദത്തും അതുമായി ബന്ധപ്പെട്ട ദീനുള്ള ഇൽമ് അതിനുമായി ബന്ധപ്പെട്ടുള്ള അറിവ് പഠിക്കൽ അവന് മേൽ നിർബന്ധമാണ്. നമസ്കാരം ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള കാര്യങ്ങൾ, നമസ്കാരം ബാത്തിലായി പോകാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഓരോ വ്യക്തിയും പഠിച്ചിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ولجميع المسلمين من كل ذنب فاستغفروا انه هو الغفور الرحيم. الحمد لله وحده والصلاه والسلام على من لا نبي بعده وعلى اله وصحبه وسلم. സഹോദരങ്ങളെ, നമസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള അതിന്റെ ഷർത്തുകൾ അതാണ് നാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു നിബന്ധന എന്നുള്ളത് ഇസാലത്തുൻ നജാസ. നമസ്കരിക്കുന്ന ആളുകൾ അവന്റെ വസ്ത്രത്തിൽ നിന്നും അവന്റെ ശരീരത്തിൽ നിന്നും അത് നമസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നജസായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നീക്കം ചെയ്യേണ്ടതുണ്ട്. നജസായുള്ള കാര്യങ്ങൾ നമുക്കറിയാവുന്നതുപോലെ മലമൂത്ര അതുപോലെയുള്ള മറ്റു നജസുകൾ അത് അവന്റെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടായിരിക്കുക, അവൻ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അവൻ അതെല്ലാം കൃത്യമായി അവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിയിട്ട് വേണം, അതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം അവൻ നമസ്കരിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുദ്ദസ്സിർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കണം, നിന്റെ വസ്ത്രം നീ ശുദ്ധിയാക്കണം. ഇത് വ്യാഖ്യാനിച്ച മുഫസ്സിറുകളിൽ പറഞ്ഞ ഒരഭിപ്രായം എല്ലാ നജസുകളിൽ നിന്നും നിന്റെ വസ്ത്രത്തെ അത് ശുദ്ധീകരിക്കണം എന്നുള്ളതാണ്. പാപങ്ങളും അതുപോലെയുള്ള എല്ലാ മോശത്തരങ്ങളും നീക്കം ചെയ്യണം എന്ന് പറഞ്ഞതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇത് വസ്ത്രത്തിൽ നിന്നും നജസുകൾ മാറ്റാനുള്ള ഒരു തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അവിടുത്തെ മസ്ജിദിൽ ഒരു അറാബി വന്ന് മൂത്രയിച്ചപ്പോൾ അത് അവിടുന്ന് നീക്കം ചെയ്യാൻ കൽപ്പിക്കുകയുണ്ടായി, അത് അവിടുന്ന് ഒഴിച്ചു കളയാൻ കൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ധാരാളം തെളിവുകൾ കാണാൻ സാധിക്കും. ആളുകൾക്ക് അറിയുന്ന കാര്യമാണ്, നജസ് അവന്റെ വസ്ത്രത്തിൽ ഉണ്ടായാൽ അവനെന്തു ചെയ്യണം, അത് അവൻ കൃത്യമായി അത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവന്റെ മലമൂത്ര വിസർജന സമയത്തും അവൻ കൃത്യമായി ശുദ്ധീകരിക്കണം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു രണ്ട് കബറിനരികിലൂടെ നടന്നുപോയി. അവിടുന്ന് രണ്ട് കബറിനരികിലൂടെ നടന്നു പോയപ്പോൾ അവിടുന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടുത്തേക്ക് ആ കബറിൽപ്പെട്ട ആളുകൾക്ക് ശിക്ഷ ലഭിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് അറിയിച്ചു കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് വന്നു പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ വമാ യുഅദ്ദബാനി ഫീ കബീർ. ഇതാ ഈ രണ്ടാളുകളും അവർ ശിക്ഷിക്കപ്പെടുകയാണ്. നിങ്ങൾ വിചാരിക്കുന്ന, നിങ്ങൾ വലുതായി കാണുന്ന ഒരു കാര്യത്തിനല്ല അവർ ശിക്ഷിക്കപ്പെടുന്നത്, നിങ്ങൾ അത് ചെറുതായി കാണുന്ന കാര്യമാണ്. എന്താണത്? എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അമ്മ അഹദുഹുമ, ആ രണ്ടാളുകളിൽ ഒരാളുടെ അവസ്ഥ എന്താണ്? ഫഖാന യംഷി ബിൻ നമീമ, ആളുകൾക്കിടയിൽ പരസ്പരം നമീമത്തുമായി നടക്കുന്ന ആളുകളാണ് ഒരാൾ. എന്താണ് നമീമത്ത്? ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ, ഇവിടെ കേട്ടത് അവിടെ പറഞ്ഞു, അവിടെ കേട്ടത് ഇവിടെ പറഞ്ഞു ഫസാദ് ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകൾക്ക് വൻപാപമായ കാര്യമാണ്, കബർ ശിക്ഷയുള്ള ആളുകളാണ്. എന്നാൽ അടുത്ത ആളെ കുറിച്ച് പറഞ്ഞത്, അമ്മൽ ആഹറു ഫകാന ലാ യസ്തൻസിഹു മിൻ ബൗലിഹി, രണ്ടാമത്തെ ആൾ അവൻ കബർ ശിക്ഷ കിട്ടാനുള്ള കാരണം എന്താണ്? അവൻ മൂത്രം ഒഴിക്കുന്ന സമയത്ത് അവൻ കൃത്യമായി ശുദ്ധിയാക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് അവന് കബർ ശിക്ഷ കിട്ടാൻ കാരണമായിട്ടുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ മൂത്രമൊഴിക്കുന്നത് നമ്മൾ കൃത്യമായി ശുദ്ധിയാക്കിയില്ല എങ്കിൽ അത് നമ്മൾ നമസ്കാരം സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, പിശാചിട്ട് തരുന്ന വസ്വാസുകളിൽ അവൻ പെട്ടുപോകാൻ പാടുള്ളതല്ല. പല ആളുകൾക്കും ആ പ്രശ്നമുള്ളതാണ്. അവർ എത്ര വൃത്തിയാക്കിയാലും അവർക്ക് തോന്നിപ്പോവുകയാണ് വൃത്തിയായില്ല എന്നുള്ള ഒരു വസ്വാസ് അവൻ ഉണ്ടാകേണ്ടതില്ല. എന്നാൽ അതുപോലെ തന്നെ മൂത്രവാർച്ച എന്ന രോഗമുള്ള ആളുകളുണ്ടാകും. സലസുൽ ബോൻ എന്ന് പറയുന്ന മൂത്രവാർച്ച, അതുള്ള ആളുകൾക്ക് അത് ഇസ്ലാമിൽ പ്രത്യേക മെളവുള്ളതാണ്. അവൻ ഓരോ വഖ്തിൽ മുഴുവൻ എടുക്കുക എന്നുള്ളതാണ് അവൻമേൽ നിർബന്ധമായിട്ടുള്ളത്. ശേഷം അവൻ മൂത്രം ഉറ്റിപ്പോകുക, അടിവസ്ത്രത്തിലാവുക എന്നുള്ളത് അവന്റെ നമസ്കാരത്തെ ബാധിക്കുകയില്ല. എന്നാൽ അല്ലാത്ത ആളുകളെല്ലാം, അല്ലെങ്കിലും ഇവനും തന്നെയെല്ലാം, അവൻ നമസ്കരിക്കുമ്പോൾ ശരീരത്തിലേക്ക് മാലിന്യമാവാതിരിക്കുക, അതുപോലെ അവൻ നമസ്കരിക്കുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതാണ്. അത് നമസ്കാരം സ്വീകരിക്കപ്പെടുന്ന ഷർത്തിൽപ്പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. സഹോദരങ്ങൾ, അതുപോലെയുള്ള ഒരു ഷർത്താണ്, നിബന്ധനയാണ് അത്തതഹുറു മിനൽ ഹദസിൽ അസ്ബലി വൽ അസ്ഗർ, ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നും നീ ശുദ്ധിയാകേണ്ടതുണ്ട്. ചെറിയ അശുദ്ധിയും വലിയ അശുദ്ധിയും അത് സംഭവിച്ച ആളുകൾ അതിൽ നിന്നും ശുദ്ധിയാകുന്നതുവരെ അവർ നമസ്കരിക്കാൻ പാടുള്ളതല്ല. അത് ശുദ്ധിയായി നമസ്കരിച്ചാൽ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ. ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലമൂത്ര വിസർജനവും കീശ്വാസവും എല്ലാം ചെറിയ അശുദ്ധിയാണ്. അത്തരത്തിൽ അങ്ങനെ സംഭവിച്ച ആളുകൾ അവർ നമസ്കരിക്കണമെങ്കിൽ അവർ വുളു എടുക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലാ യഖ്ബലുല്ലാഹു സലാത അഹദികും ഇദാ അഹ്ദത ഹത്താ യതവള്ള. നിങ്ങളിൽ ഒരാൾക്ക് അശുദ്ധി സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ വുളു ചെയ്യുന്നതുവരെ അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല. ഇത് ചെറിയ അശുദ്ധി സംഭവിച്ച ആളുകൾക്കാണ്. എന്നാൽ ജനാബത്ത് സംഭവിച്ച ആളുകൾക്ക്, ഭാര്യ ഭർത്ത ബന്ധം അങ്ങനെ പുലർത്തിയ ആളുകൾക്ക്, അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിക്കണമെങ്കിൽ, അവർക്ക് നമസ്കരിക്കണമെങ്കിൽ വുളു പോരാ, അവർക്ക് ജനാബത്തിന്റെ കുളി കുളിക്കേണ്ടതുണ്ട്. ഗുസ്ൽ അത് അവർക്ക് മേൽ നിർബന്ധമാണ്. അങ്ങനെ കുളിച്ച് നമസ്കരിച്ചാൽ മാത്രമാണ് അവന്റെ നമസ്കാരം സ്വീകരിക്കുകയുള്ളൂ. കാരണം അത് അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടാനുള്ള ഷർത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ശുദ്ധി, പൂർണ്ണ ശുദ്ധിയോടുകൂടി, ചെറുതും വലുതുമായ ശുദ്ധിയിൽ നിന്നും മുക്തമായിട്ട് വേണം നാം അള്ളാഹുവിന്റെ മുന്നിൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഷർത്താണ് നമസ്കാരത്തിന്, ഏത് അത് നമസ്കാരത്തിന് മാത്രമല്ല ഏത് ഇബാദത്തിനുമുള്ള പ്രധാനപ്പെട്ട ഷർത്താണ് നീയത്തുണ്ടാകുക എന്നുള്ളത്. നീ നമസ്കരിക്കുമ്പോൾ നിനക്ക് കൃത്യമായ നീയത്തുണ്ടാകണം, ഞാൻ അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലത്തിനു വേണ്ടി, അള്ളാഹു കൽപ്പിച്ച കാര്യത്തിനു വേണ്ടി നിസ്കരിക്കുന്ന എന്നുള്ള നീയത്ത് അത് നിനക്കുണ്ടാകേണ്ടതുണ്ട്. അതിന്റെ സ്ഥാനം ഹൃദയമാകുന്നു, അവന്റെ മനസ്സിലാണ് അത് അവൻ കരുതേണ്ടത്. എന്നാൽ ചില ആളുകൾ അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് ചെയ്യുന്നതാണ്. അവർ ചെയ്യുന്നത് പോലെ നീയത്ത് ചൊല്ലി പറഞ്ഞുകൊണ്ട് നീയത്ത് ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന്നോ സഹാബത്തിൽ നിന്നോ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളതല്ല. ആയിരക്കണക്കിന് ജമാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിട്ടുണ്ട്, സഹാബികൾ നമസ്കരിച്ചിട്ടുണ്ട്, ഖുലഫാഉർ റാഷിദീങ്ങൾ അവർ നമസ്കരിച്ചിട്ടുണ്ട്. പക്ഷെ അവരാരും തന്നെ നീയത്ത് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം അത് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നീയത്ത് ഉച്ചത്തിൽ പറയുക എന്നുള്ളത് ബിദ്അത്തായ കാര്യമാണ്, പുത്തൻ ആചാരമാണ്, അത് ശിക്ഷ ലഭിക്കാനാണ് കാരണമാകുക. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നീയത്ത് അത് മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം, മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ചു വേണം ഏതൊരു ഇബാദത്തും നമ്മൾ ചെയ്യേണ്ടത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാവുന്നതാണ്, ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നീയത്തുണ്ടാവുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരത്തിന്റെ നിർബന്ധമായി പാലിക്കേണ്ട ഷർത്തുകൾ, അതിന്റെ നിബന്ധനകളാണ് നാം ഇന്നിവിടെ മനസ്സിലാക്കിയത്. ഇതെല്ലാം നാം കൃത്യമായി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നമസ്കാരം ബാത്തിലാക്കുന്ന മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിൽ കൃത്യമായി വിജ്ഞാനം നേടാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും എനിക്കും നിങ്ങൾ ഓരോരുത്തർക്കും മുസ്ലിമുകൾക്കുമെല്ലാം അതിനുള്ള അവസരം നൽകുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما اللهم اجعل قرآن ربيع قلوبنا ونور صدورنا وجلاء حزوننا اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار وهذا والله تعالى عالم بالصواب وصلى الله على نبينا وسلم.